الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على السلام حي على
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
اللہ تعالیٰ کے فضل سے انشاءاللہ تعالیٰ
اللہ ہندہ نگرہ تال انشاءاللہ അഹമ്മദിയ ജമാഅത്തിന്റെ ജൽസ സാലാന അടുത്ത ജുമാ മുതൽ തുടങ്ങുന്നതാണ്. അല്ലെങ്കിൽ ജൽസയുടെ തയ്യാറെടുപ്പുകൾ നടക്കുന്ന സ്ഥലത്ത്, അതായത് ഹദീഖത്തുൽ മഹദിയിൽ, അവിടെ ഇതുവരേക്കും തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുകയാണ്. അതിഥികളും വന്നുകൊണ്ടിരിക്കുകയാണ്. ജലസയുടെ അനുഗ്രഹങ്ങൾ നേടാനായി ഇവിടെ വന്നിട്ടുള്ളവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനി വരാനുള്ളവരുമായ എല്ലാ അതിഥികളെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. യാത്ര ചെയ്യുന്നവരുടെ യാത്ര അവനെളുപ്പമാക്കി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവരെയും തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. എല്ലാ സുഖത്തോടും ഇവിടെ എത്തിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അവസ്ഥ അതിവേഗം മോശമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യാത്രയെയും യാത്രക്കാരെയും കുറിച്ച് വളരെ വ്യാകുലപ്പെടേണ്ടതായിട്ടുണ്ട്. ഏതായാലും അള്ളാഹു എല്ലാവരെയും, അഹമ്മദികളെ മാത്രമല്ല എല്ലാവരെയും തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാമിന്റെ നിയോഗോദ്ദേശമായ ശാന്തിയും സമാധാനവും പ്രാപിക്കുന്നവരായി മാറട്ടെ. നമുക്കെല്ലാം അറിവുള്ളതുപോലെ സേവനത്തിന് സ്വയമേവ സന്നദ്ധനാവുക എന്ന ആവേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജലസയുടെ ഏർപ്പാടുകൾ നടന്നുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പ് തന്നെ എല്ലാ പ്രവർത്തകരെയും ഉത്ബുദ്ധരാക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിഥികളെ സംബന്ധിച്ച കാര്യങ്ങൾ ജലസയിലെ സേവകരുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല, മറിച്ച് ജലസയുടെ അതിഥികൾ എത്തിച്ചേരുന്ന വീട്ടിലെ ഓരോ വ്യക്തിയുമായും അത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മാത്രമല്ല, ഒരു വിശ്വാസി മറ്റു ദിനങ്ങളിലും അതിഥിയെ ബഹുമാനിക്കുകയും ആദിത്യം അരുളുകയും ചെയ്യേണ്ടതാണ്. അവന് നിർബന്ധമാക്കപ്പെട്ടതാണത്. ഏതായാലും ഞാനിപ്പോൾ ജലസയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജൽസ സാലാനയായിരിക്കും ഇപ്പോഴത്തെ വിഷയം. ജൽസയിൽ പങ്കെടുക്കുന്ന അതിഥികൾ, അതിൽ പങ്കെടുക്കാനായി വരുന്നവർ പൂർണമായും ഞാൻ പറഞ്ഞതുപോലെ ദീൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വരുന്നത്. അവരുടെ ലക്ഷ്യവും അതായിരിക്കേണ്ടതാണ്. ഈ ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ അതിഥിയുടെ പ്രാധാന്യം വളരെ വർദ്ധിക്കുന്നു. പ്രത്യേകിച്ചും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ജലസയിൽ പങ്കെടുക്കുന്നതിൽ വളരെ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇത് തീർത്തും മതപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണെന്നും ദൈവപ്രീതി കരസ്ഥമാക്കാനുള്ള മാർഗമാണിതെന്നും ആ മഹാത്മാവ് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം വളരെയേറെയാണ്. വരുന്നവർ വല്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്കായല്ല വരുന്നത്, വല്ല ഭൗതിക മേളകളിലും പങ്കെടുക്കണം എന്ന് കരുതിയുമല്ല. ഈ ലക്ഷ്യങ്ങൾക്കായാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ അവൻ അതിന്റെ പുണ്യം പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. വിവിധ വകുപ്പുകളിലായി സേവനം അർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥരായ ജനങ്ങൾ സ്വീകരിക്കുന്ന അതിഥികൾ സാധാരണ അതിഥികളല്ല. കാലത്തിന്റെ ഇമാം സ്ഥാപിച്ച വ്യവസ്ഥയ്ക്ക് ലബ്ബേക്ക് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ചുകൂടുന്ന അതിഥികളാണ് ഇവർ. പ്രത്യേകിച്ചും യു കെയിലെ ജൽസയിൽ പങ്കെടുക്കാനായി വരുന്നവർ പല വ്യാകുലതയോടും പല പ്രതിസന്ധികളെയും തരണം ചെയ്തും തങ്ങളെക്കാൾ വലിയ ചെലവ് വഹിച്ചുമാണ് വരുന്നത്. വളരെ ദൂരത്തു നിന്നും വരുന്നവരുമാണവർ. ഈ യാത്ര എല്ലാ നിലയിലും അനുഗ്രഹപൂർണമായി തീരുന്നതിനു വേണ്ടി ഖിലാഫത്തിനോടുള്ള അവരുടെ സ്നേഹം കാലത്തിന്റെ ഖലീഫയെ സന്ദർശിക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ ഇതെന്ന് അവരെ ചിന്തിപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ വരാറുണ്ട്. നവാഹമ്മദികളും പഴയ അഹമ്മദികളുമായവർ അതിലുണ്ട്. ഈ വരുന്നവരുടെ കണ്ണുകളിൽ ഖിലാഫത്തിനോടുള്ള അവരുടെ സ്നേഹം കാണുമ്പോൾ അള്ളാഹു ഏതു വിധത്തിലാണ് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഖിലാഫത്തിനോടുള്ള സ്നേഹം സംജാതമാക്കുന്നതെന്ന് കാണുമ്പോൾ അള്ളാഹുവിനോടുള്ള നന്ദി അത് ഒരുപാട് വർദ്ധിക്കുന്നു. ഒരു മനുഷ്യന്റെ ശ്രമം കൊണ്ട് ഇതൊരിക്കലും സാധ്യമല്ല. ഇക്കാലത്ത് അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ട് അങ്ങേക്ക് ശേഷം ഈ വസ്തുതയെ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത്. ഇസ്ലാമിന്റെ സ്വച്ഛവും യഥാർത്ഥവുമായ അധ്യാപനങ്ങൾ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണത്. സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഇസ്ലാമിക സന്ദേശങ്ങൾ ലോകത്തിന് എത്തിച്ചു കൊടുക്കാനാണത്. യഥാർത്ഥ ഇസ്ലാമിൽ മാത്രമേ ലോകത്തിന് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് ലോകത്തോട് പറയാനാണത്. ആയതിനാൽ ഈ കാര്യങ്ങൾ കാണാനും കേൾക്കാനും പഠിക്കാനുമാണ് ജനങ്ങൾ ഇവിടെ വരുന്നത്. ഖിലാഫത്തിനോടുള്ള സ്നേഹത്തിന് കാരണവും ഇത് തന്നെയാണ്. ജർമ്മനിയിലെ ജൽസയിലും പല രാജ്യങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുക്കാറുണ്ട്. വളരെ കൂടുതലായി തന്നെ വരാറുണ്ട്. കാലത്തിന്റെ ഇമാമിനെ കാണാനാണ് അവർ വരുന്നത്. പ്രത്യേകിച്ചും യു കെയിലെ ജൽസയിൽ ഒരുപാട് പേർ വരുന്നത് ജൽസയിലെ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാനും വൈജ്ഞാനികവും ശിക്ഷണപരവുമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനും വാഗ്ദത്ത് മസീഹിന്റെ ദുആകൾക്ക് അവകാശിയാവാനും കാലത്തിന്റെ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്താനും വേണ്ടിയാണ്. ചുരുക്കത്തിൽ എല്ലാ ഭൗതിക ബന്ധങ്ങൾക്കും അതീതമായ ബന്ധമാണത്. ഈ കാര്യത്തിലേക്കാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ബയ്യത്തിന്റെ നിബന്ധനകളിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചിട്ടുള്ളതും. ആയതിനാൽ ഇവിടെ വരുന്നവർ അവരുടെ സ്ഥാനം ഒരു പ്രത്യേക സ്ഥാനമാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണത്. അതുകൊണ്ട് തന്നെ ഈ അതിഥികളെ സേവിക്കുന്നവരുടെ പ്രാധാന്യവും വർദ്ധിക്കുന്നു. ഈ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജമാഅത്ത് അംഗങ്ങൾ സേവനത്തിനായി തങ്ങളെ സമർപ്പിക്കുന്നതും. ഭൗതികമായ ഉയർന്ന നന്നായി സമ്പാദിക്കുന്ന ഓഫീസറെ തന്നെയും പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനും ചപ്പാത്തികൾ ചുമക്കാനും മറ്റു പല കാര്യങ്ങളിലേക്കും ചുമതലപ്പെടുത്തുന്നു. ഏതുവരെ എന്നാൽ ടോയ്ലറ്റ് പോലും വൃത്തിയാക്കാൻ അവർ സന്തോഷത്തോടെ തയ്യാറാകുന്നു. കാരണം ഈ അതിഥികളെ സേവിക്കുന്നതിലൂടെ അവർ ഒരുപാട് ദുആകൾക്ക് അവകാശികളായിത്തീരുന്നു. തന്നെയുമല്ല, ഈ സേവകർ അനഹമ്മദികളായ അതിഥികൾക്ക് തബ്ലീഗ് ചെയ്യാനും കാരണമായിത്തീരുന്നു. ജൽസഗായിൽ വെള്ളം നൽകുന്ന ഒരു ബാലൻ പോലും നിശബ്ദനായി തബ്ലീഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വന്നവരല്ല ഞങ്ങൾ, മറിച്ച് ലോകത്തെ ആത്മീയവും ഭൗതികവുമായ പാനീയം കുടിപ്പിക്കുന്നവരാണ് ഞങ്ങൾ എന്നാണ് അത് വിളിച്ചോതുന്നത്. ആയതിനാൽ അതിഥിയുടെ പ്രാധാന്യം ആതിഥേയന്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള അതിഥികളെ യാതൊരു ലാഭേച്ഛയുമില്ലാതെ സേവിച്ചുകൊണ്ട് ദൈവപ്രീതി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകർ ഭാഗ്യം ചെയ്തവരാണ്. വിശുദ്ധ ഖുർആനും അതിഥികൾക്കും അതിഥി സൽക്കാരത്തിനും വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ മഹത്വത്തെ പറ്റിയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആദിത്യ മര്യാദയെ പറ്റിയും പറയുകയുണ്ടായി. ആയതിനാൽ നിസ്വാർത്ഥമായി ആദിത്യമരുളുന്ന അതിഥിയെ കണ്ട ഉടനെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനു പകരം അതിഥിയെ സേവിക്കാനായി വ്യാകുലപ്പെടുന്ന ആതിഥേയർ, അത്തരം ആളുകൾ അള്ളാഹുവിന്റെ പക്കൽ പ്രത്യേകം സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. കാരണം അതിഥികളെ സേവിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതും. മറ്റു വല്ല ആഗ്രഹമോ ഉദ്ദേശമോ നന്ദി പ്രകടനമോ നേടുക എന്നത് അവരുടെ ലക്ഷ്യമല്ല. ആയതിനാൽ ലോകത്ത് ദൈവത്തിന് വേണ്ടി യാത്ര ചെയ്യുകയും ഭൗതിക ലക്ഷ്യങ്ങളില്ലാത്തവരുമായ മറ്റതിഥികളെ കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് മാത്രമായി ആതിഥ്യമരുളുന്നവരെയും കാണാൻ സാധ്യമല്ല. അതിഥികൾ എത്തുന്നതിന് മുമ്പേ തന്നെ അവരുടെ സൗകര്യാർത്ഥം വാസയോഗ്യമല്ലാതിരുന്ന കാട് വക്കാരാമൽ ചെയ്ത് വാസയോഗ്യമാക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ മനോഹരമായ ദൃശ്യം നമുക്ക് അഹമ്മദിയ പ്രസ്ഥാനത്തിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇക്കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നിർദ്ദേശാനുസരണം കാലത്തിന്റെ ഖലീഫയെ വിശ്വസിച്ചവരാണ് നാം. ഖിലാഫത്തുമായി കോർത്തിണക്കപ്പെട്ടവരാണ് നാം. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന പ്രതിജ്ഞ പൂർത്തിയാക്കാൻ പരിശ്രമിക്കുന്നവരാണ് നാം. വലിയവരും ചെറിയവരും, സ്ത്രീയും പുരുഷനും കുട്ടികളും യുവാക്കളും വൃദ്ധരുമെല്ലാം ഒരു പ്രത്യേക ആവശ്യത്തിനായാണ് സേവനം ചെയ്യുന്നതെന്നത് വർഷങ്ങളായുള്ള അനുഭവമാണ്. ഈ വർഷവും സേവനങ്ങൾ അർപ്പിക്കപ്പെടുക ഇതേ ആവേശത്തോടെ ആയിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വക്കാറാമലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രവൃത്തി പരിചയമില്ലാത്ത അല്ലെങ്കിൽ മുമ്പ് ശ്രദ്ധ കുറഞ്ഞിരുന്ന യുവാക്കൾ പോലും വഖ്ഫിയാർദി ചെയ്തുകൊണ്ട് വഖാറ അമൽ ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ട് എന്നാണ്. ഞാൻ അത്തരം ആളുകളോട് പറയാറുള്ളത്, ആർക്കെങ്കിലും ജമാഅത്തി ജോലികൾ ചെയ്യാൻ അശ്രദ്ധയുണ്ടെങ്കിൽ അതിനു കാരണം അത്തരം ആൾക്കാരെ ജമാഅത്തി പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധ ചെലുത്താൻ ചുമതലപ്പെട്ടവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നാണ്. അഹമ്മദിയായ വ്യക്തിയെ ജമാഅത്തിന്റെ ഏതെങ്കിലും പ്രവർത്തനത്തിനായി വിളിക്കുകയും അവൻ വരാതിരിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും സംഭവമല്ല. ആയതിനാൽ ശരിയായ മാർഗനിർദ്ദേശം നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഓർമ്മ കിട്ടാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ കൽപ്പിച്ചിട്ടുള്ളതും. യഥാർത്ഥ മാർഗദർശനവും യഥാർത്ഥ രീതിയിലുള്ള മാർഗദർശനവും മനുഷ്യനെ സ്വാധീനിക്കുന്നു. ദുർബലരും അശ്രദ്ധരുമായിക്ക് മാത്രമല്ല മാർഗദർശനത്തിന്റെയും ഉപദേശത്തിന്റെയും ആവശ്യകതയുള്ളത്. ജമാഅത്തിൽ പുതുതായി പ്രവേശിച്ച് നിസാമിനെ പറ്റി നല്ല അവഗാഹമില്ലാത്തവർക്കും ജമാഅത്തി സേവനത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. പുതുതായി വരുന്ന ഭൂരിപക്ഷം പേരും മറ്റുള്ളവരുടെ മാതൃക കണ്ടാണ് സ്വയം ജമാഅത്തി സേവനത്തിനായി സമർപ്പിക്കുന്നത്. എന്നിരുന്നാലും ഉണർത്തേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികളെയും ഡ്യൂട്ടി നിർവഹിക്കുന്നതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പുതിയ യുവാക്കൾ സേവനത്തിനായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവരുടെ ശരിയായ ഗൈഡൻസിനും അതിഥിയെ സേവിക്കുന്നതിൽ അവരെ വീണ്ടും സജീവമാക്കുന്നതിനും സേവനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഉപദേശിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു കൽപ്പിച്ചത്, ഫദക്കിർ ഇന്നദ്ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അതായത് ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഉപദേശം തീർച്ചയായും ഫലം ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം തന്നെ തത്വജ്ഞാന നിർഭരമാണ്. ആയതിനാൽ ഈ ഉപദേശങ്ങളെയും വ്യർത്ഥമായ ആവർത്തനങ്ങളായി കരുതരുത്. ഒരുപാട് പ്രവർത്തകർക്ക് ഈ ഉപദേശങ്ങൾ കൊണ്ട് തന്നെയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധ്യം വരുന്നത്. ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളും ആദ്യം കേട്ടതിനു ശേഷം മറന്നുപോകുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ ഉണ്ടാകാറില്ല. എന്നാൽ പിന്നീട് ഉപദേശിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ പതിയുന്നു. ചിലർ ഇതിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തുറന്നു പറയാറുമുണ്ട്. കാര്യം കൂടി ഓർമ്മിച്ചുകൊള്ളുക, ഞാൻ പറഞ്ഞതുപോലെ ജലസയിൽ വരുന്നവർ അധികവും വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുന്നവരാണ്. യാത്രക്കാരോടുള്ള കടമ നിർവഹിക്കലും വിശ്വാസികൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നതും അവരുടെ ഗുണമായി വിവരിച്ചിട്ടുള്ളതുമാണ്. ഇവിടെ ജലസയ്ക്ക് വരുന്ന ഏതാണ്ട് ആറിലൊരു ഭാഗം ആളുകളും പുറം രാജ്യങ്ങളിൽ നിന്ന് ജലസയുടെ അനുഗ്രഹങ്ങൾ സ്വരുക്കൂട്ടുന്നതിനായി വരുന്നവരാണ്. വിദൂര പൌരസ്ത്യ രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നും തുടങ്ങി വിദൂര രാജ്യങ്ങളിൽ നിന്നും വരുന്നവരാണവർ. ബാക്കിയുള്ളവരിൽ ഏതാണ്ട് പകുതി പേരും മറ്റു പട്ടണങ്ങളിൽ നിന്നും വരുന്നവരാണ്. അതുകൊണ്ട് ഇവരെല്ലാം അതിഥികളാണ്, യാത്രക്കാരുമാണ്. മാത്രമല്ല ചില വൃദ്ധരും ദുർബലരുമായ ജനങ്ങൾക്ക് ലണ്ടനിൽ നിന്ന് ഹദീഖുത്തുൽ മഹദി വരെ എത്തുക എന്ന് തന്നെ അവർക്കതൊരു ക്ലേശകരമായ യാത്രയാണ്. വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് യാത്ര ചെയ്താണ് അവർ വരുന്നത്. ആയതിനാൽ ഡ്യൂട്ടി കൊടുക്കുന്ന ഓരോരുത്തനും ഓരോ പ്രവർത്തകനും ഇവർ നമ്മുടെ യാത്രക്കാരാണ്, നമ്മുടെ അതിഥികളാണ്. ഇവരോട് എല്ലാ നിലയിലും നല്ല നിലയിൽ വർത്തിക്കേണ്ടതാണ് എന്ന ബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. ചിലപ്പോൾ ചില അതിഥികളുടെ മനോഭാവം തെറ്റായിരിക്കാം. എന്നിരുന്നാലും ഓരോ പ്രവർത്തകനും വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടതാണ്. സഹനം കൈക്കൊണ്ട് ഓരോ വിഭാഗത്തിലെ പ്രവർത്തകനും തന്റെ ചുമതലകൾ നിർവഹിക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദാഹരിച്ചുകൊണ്ട് അതിഥിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഖുർആനിൽ ഉപദേശിച്ചിരിക്കുകയാണ്. അതിഥിയുടെ സലാമിന് മറുപടിയായി അതിലും നന്നായി സലാം പറയുക, അവനോട് നല്ല നിലയിൽ വർത്തിക്കുക, അവന് സമാധാനവും സംരക്ഷണവും നൽകുക, സന്തോഷം പ്രകടിപ്പിക്കുക എന്നിവയാണവ. യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് തന്നെ സന്തോഷം ലഭിക്കുമ്പോഴാണ്. അതിഥികൾ അഹമ്മദികളായവർ മാത്രമല്ല, അതിഥികളല്ലാത്ത മറ്റുള്ളവരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുറമേയുള്ള ചിലർ നമ്മുടെ പെരുമാറ്റം എങ്ങനെ എന്നറിയാൻ ചിലത് നിരീക്ഷിക്കാറുണ്ട്. അവർ തങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നല്ല, മറിച്ച് നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നാണ് വീക്ഷിക്കാറുള്ളത്. ആയതിനാൽ നാം അതിഥികളെ സേവിക്കേണ്ടവരാണെന്ന കാര്യം എപ്പോഴും മുന്നിൽ വെക്കുക. നാം യഥാർത്ഥ നിലയിൽ സന്തോഷമെത്തിക്കുന്ന വിധത്തിലായിരിക്കണം സേവനം ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത ബന്ധുമിത്രാദികളെ കാണുമ്പോഴുള്ള സന്തോഷമായിരിക്കണം നമ്മുടെ അതിഥികളെ കാണുമ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴാണ് സേവനത്തിന്റെ കടമ നിറവേറ്റപ്പെടുന്നത്. എല്ലാവരും സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും ആതിഥേയത്വം വഹിക്കുകയും അവരെ പരിചരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. വളരെ പ്രിയപ്പെട്ടവനാണെങ്കിൽ പിന്നെ അവരുടെ ചേഷ്ടകൾ വരെ സഹിക്കാൻ തയ്യാറാകാറുമുണ്ട്. നമ്മുടെ സേവനത്തിന്റെ യഥാർത്ഥ നിലവാരം മനസ്സിലാകുന്നത് നമ്മോട് രക്തബന്ധമില്ലാത്തവരെ പരിചരിക്കാൻ ഒരുങ്ങുമ്പോഴാണ്. അതിഥികൾ വരുന്നത് സമാധാനം സ്വായത്തമാക്കാനും അത് സ്വരുക്കൂട്ടാനും വേണ്ടിയാണ്. ഞാൻ പറഞ്ഞതുപോലെ ജലസയിലെ അതിഥികൾ ഭൗതികേച്ഛ ഒന്നും കൂടാതെയാണ് വരുന്നത്. ആയതിനാൽ അങ്ങനെയുള്ള അതിഥികൾക്ക് കഴിവിന്റെ പരമാവധി സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. നമുക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ, നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ച് ഏറ്റവും മികച്ച സൗകര്യമായിരിക്കണം അവർക്ക് നൽകേണ്ടത്. സംഘാടകർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത്തരത്തിലുള്ള ആതിഥേയത്വമാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയായിരുന്നു. ഇക്കാര്യത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഗൈഡൻസ് ആണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കാം. തിരുമേനി അരുളി, അതിഥിക്ക് നിന്റെ മേൽ അവകാശമുണ്ട്, നീ അത് നൽകേണ്ടതാണ്. അതിഥികൾ അധികമായപ്പോഴും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആതിഥ്യമരുളാൻ സഹാബാക്കളെ ഏൽപ്പിച്ചതായും ചില അതിഥികളെ സ്വയം പരിചരിച്ചതുമായുള്ള ഉദാഹരണങ്ങളുമുണ്ട്. തിരുമേനി അവരെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ മനസ്സിലായത് അല്പം ഭക്ഷണപാനീയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ആയിഷയോട് തിരുമേനി ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് അങ്ങേക്ക് നോമ്പ് തീർക്കാനുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല എന്നായിരുന്നു. തിരുമേനി അതിൽ നിന്ന് അല്പം എടുത്ത് കഴിച്ചുകൊണ്ട് അതിഥിയോട് പറയുകയുണ്ടായി, താങ്കളും കഴിച്ചാലും. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അല്പം എടുത്ത് കഴിച്ചത് അതിൽ അല്ലാഹുവിന്റെ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയായിരിക്കാം. അതിഥികൾക്ക് ബർക്കത്തുള്ള ആ ഭക്ഷണം അവരുടെ തൃപ്തിക്ക് കാരണമായിട്ടുണ്ടാകും. രവായത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തിരുമേനിക്ക് നോമ്പ് തുറക്കാൻ മാത്രം തികഞ്ഞിരുന്ന ആ ഭക്ഷണം തിരുമേനിയുടെ അതിഥികൾക്ക് വേണ്ടുവോളം ആയിരുന്നുവെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കൾക്ക് ശിക്ഷണം നൽകിയത് വിവിധമാണ്. സഹാബാക്കളും അതിഥി സൽക്കാരത്തിൽ കറയറ്റ ആവേശം കാണിച്ചവരായിരുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ പരിചാരകരുടെ സാന്നിധ്യത്തിൽ ആതിഥ്യമരുളാൻ എല്ലാവരെ കൊണ്ടും സാധിക്കുന്നതാണ്. സ്വയം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ആതിഥ്യമാണ് യഥാർത്ഥമായിട്ടുള്ളത്. അതിഥിയുടെ ഈ ഒരു അവകാശമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത്. ഈ അവകാശം അവർക്ക് നൽകാൻ വിശ്വാസികൾ അങ്ങ് പ്രേരിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തർബിയത്തിന്റെ സ്വാധീനമായിരുന്നു അത്. സഹാബാക്കൾക്ക് അങ്ങയുടെ മാതൃക പിന്തുടരാൻ വല്ലാത്ത ആവേശമായിരുന്നു. അതുകൊണ്ട് സഹാബാക്കളിലും ആദിത്യത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. അള്ളാഹുവിനെ പോലും തൃപ്തിപ്പെടുത്തിയ മാതൃകകളാണ് അവർ കാഴ്ചവെച്ചത്. അള്ളാഹു അപ്പോൾ തന്നെ ആദിത്യമരുളിയ ആ സഹാബിയോടുള്ള തന്റെ സന്തോഷം തിരുമേനിയെ അറിയിക്കുകയുണ്ടായി. എന്തൊരു സ്ഥാനമായിരുന്നു ആദിതേയരായ ആ ഭർത്താവിന്റെയും ഭാര്യയുടെയും കുട്ടികളുടെയുമെല്ലാം. അള്ളാഹു അവരോട് തന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി, ഒരുപാട് ശ്ലാഘിക്കുകയുണ്ടായി. അതിന്റെ വിശദീകരണം ഒരു രൂപായത്തിൽ വന്നിട്ടുണ്ട്. ഹസ്രത്ത് അബൂ ഹുറൈറ റസൂലുള്ളാഹി അൻഹു റിവായത്ത് ചെയ്യുന്നു, ഒരു യാത്രക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ വന്നു. തിരുമേനി അതിഥിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. വീട്ടിൽ വെള്ളമല്ലാതെ ഒന്നുമില്ലെന്ന മറുപടിയായിരുന്നു ലഭിച്ചത്. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടായി പറഞ്ഞു, ഇന്ന് എന്റെ ഈ അതിഥിക്ക് ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ആരാണ് ചെയ്യുക? ഒരു അൻസാരി പറഞ്ഞു, ഹുസൂർ ഞാൻ ഏർപ്പാട് ചെയ്യാം. അങ്ങനെ അദ്ദേഹം വീട്ടിൽ ചെന്നു, ഭാര്യയോട് പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിക്കായി ഭക്ഷണം തയ്യാറാക്കുക. വീട്ടിൽ കുട്ടികൾക്ക് മാത്രമുള്ള ഭക്ഷണമേ ഉള്ളൂ, നമുക്ക് പോലും ഭക്ഷണമില്ല എന്ന് ഭാര്യയുടെ മറുപടി. ശരി, ഒരു കാര്യം ചെയ്യൂ, നീ ഭക്ഷണം എടുത്തു വെക്കുക, എന്നിട്ട് വിളക്ക് കത്തിക്കുക. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ സമയമായാൽ അവരെ താരാട്ടുപാടി ഉറക്കുക. അങ്ങനെ ഭാര്യ ഭക്ഷണം തയ്യാറാക്കി, വിളക്ക് കത്തിച്ചു, കുട്ടികളെ എങ്ങനെയോ ഉറക്കി. പിന്നെ വിളക്ക് ശരിയാക്കാനെന്നോണം എഴുന്നേൽക്കുകയും വിളക്ക് കെടുത്തുകയും ചെയ്തു. രണ്ടുപേരും അതിഥിയുടെ കൂടെ ഇരുന്ന് തങ്ങളും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രകടിപ്പിക്കുകയുണ്ടായി. രാത്രി അവർ പട്ടിണിയോടെയായിരുന്നു കിടന്നുറങ്ങിയത്. പിറ്റേന്ന് രാവിലെ ആ അൻസാരി തിരുമേനിയുടെ സമക്ഷം ഹാജരായപ്പോൾ തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുടെയും തന്ത്രം കണ്ട് അള്ളാഹു പോലും ചിരിച്ചുപോയി. ഈ പശ്ചാത്തലത്തിലാണ് വയൂസിലൂന അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈകഹുമുൽ മുഫ്ലിഹൂൻ എന്ന ആയത്ത് അവതരിച്ചതെന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതായത്, തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ പോലും അവർ തങ്ങളെക്കാൾ മുൻഗണന കൽപ്പിക്കുന്നു. വല്ലവരും തങ്ങളുടെ മനസ്സിന്റെ പിശുക്കിൽ നിന്നും സുരക്ഷിതരായാൽ അവർ തന്നെയാണ് വിജയികൾ. ആയതിനാൽ അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രമായ തന്ത്രമായിരുന്നു ഇത്. കുറച്ച് ഭക്ഷണം കണ്ട് അതിഥിക്ക് മടി തോന്നുകയോ വീണ്ടും ഭക്ഷണം എടുക്കാതിരിക്കാൻ വിചാരിക്കുകയോ ചെയ്യരുത് എന്നാണ് അവർ ചിന്തിച്ചത്.
ചിരാഗ് കോ ബുഝാ ദോ.
അതുകൊണ്ടാണ് വിളക്കണയ്ക്കാൻ അവർ തന്ത്രം പ്രയോഗിച്ചത്. തന്നെ കൊണ്ട് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് അതിഥി വിചാരിച്ചുകൂടാ എന്ന് കരുതിയും അദ്ദേഹത്തെ ബഹുമാനിക്കാൻ അവർ കൽപ്പിക്കപ്പെട്ടതുകൊണ്ടുമാണ് അവർ അങ്ങനെ ചെയ്തത്. രണ്ടാമതായി, അദ്ദേഹം തിരുമേനിയുടെ അതിഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നന്നായി സൽക്കരിക്കേണ്ടതുമുണ്ടായിരുന്നു. ഇന്നും ഇക്കാര്യങ്ങൾ നാം നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന അതിഥികൾ തിരുമേനിയുടെ യഥാർത്ഥ പ്രേമിയുടെ അതിഥികളാണ്. മതപരമായ ലക്ഷ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന അതിഥികളാണ്. ഇക്കാലത്തും ലക്ഷ്യം ഒന്നു തന്നെയാണെങ്കിലും അവസ്ഥകൾ വ്യത്യസ്തമാണ്. ഇന്ന് പ്രവർത്തകരെ സേവനത്തിനായി, അതിഥി സൽക്കാരത്തിനായി വിളിക്കുമ്പോൾ അവരോട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അതിഥികളെ സൽക്കരിക്കണമെന്ന് സംഘാടകർ പറയുന്നില്ല. നബി തിരുമേനിയുടെയും സഹാബാക്കളുടെയും കാലത്തുള്ളവരുടെ അവസ്ഥയല്ല ഇന്ന് ജനങ്ങളുടേത്. അന്ന് ഭക്ഷണം ഒന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു. എന്നിട്ടും അവർ പല ക്ലേശങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്റെ മക്കളുടെ വിശപ്പിനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് സേവനം ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ഇവിടെ എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടും പ്രവർത്തകരോട് നിങ്ങളെ തന്നെ സ്വയം ഇതിനായി സമർപ്പിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജമാഅത്തിന്റെ നിസാം ബാക്കി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തകരായ നിങ്ങളെല്ലാവരും, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമെല്ലാം ഭാഗ്യം ചെയ്തവരാണ്. കാരണം നിങ്ങൾ ഹസ്രത്ത് മസീഹ് മൗഊദിന്റെ അതിഥികളെ സേവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. യാതൊരു ക്ലേശവും കൂടാതെ ആതിഥ്യമരുളേണ്ട കടമ മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. സാമ്പത്തികമോ മറ്റു വല്ല രീതിയിലുള്ളതോ ആയ ത്യാഗം വരിക്കേണ്ടതായിട്ടില്ല. റബുവയിൽ ജൽസാ സാലാന നടക്കാറുള്ളപ്പോൾ അവിടുത്തെ നിവാസികൾ അതിഥികൾക്ക് വേണ്ടി തങ്ങളുടെ വീടുകളിലെ വിശ്രമം പോലും ബലി കഴിച്ചിരുന്നു. അതിഥികൾക്ക് താമസത്തിനായി ജമാഅത്തിന് തങ്ങളുടെ വീടുകൾ നൽകാറുണ്ടായിരുന്നു. ജൽസയുടെ ദിനങ്ങളിൽ 8-10 ദിവസം തുടർച്ചയായി അവിടുത്തെ ലംഗർ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പലവിധ ഭാരങ്ങളും അവർ വഹിച്ചിരുന്നു. എന്നാൽ സഹാബാക്കൾ മാതൃക പ്രദർശിപ്പിച്ചതുപോലുള്ള അവസ്ഥയായിരുന്നില്ലല്ലോ അത്. ഇക്കാലത്ത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയിൽ നമ്മുടെ യജമാനരെ പിൻപറ്റിക്കൊണ്ടുള്ള മാതൃക കാണാം. അദ്ദേഹം അതിഥികളുടെ സുഖത്തിനായി സ്വന്തം സുഖത്തെ ബലി കഴിച്ചു. ശൈത്യകാലത്ത് കമ്പിളിപ്പുതപ്പോ മറ്റു പുതപ്പുകളൊന്നുമില്ലാതെ രാത്രി കഴിച്ചുകൂട്ടി. ഭക്ഷണം ഏർപ്പാട് ചെയ്യുന്നതിന് ഹസ്രത്ത് അമ്മാജാന്റെ ആഭരണം പോലും ഉപയോഗിച്ചു. ത്യാഗത്തിന്റെ ഇതേ മാതൃക തന്നെയാണ് അങ്ങയുടെ സഹാബികളും പ്രദർശിപ്പിച്ചത്. സ്വന്തം സുഖത്തിനുമേൽ മറ്റുള്ളവരുടെ സുഖത്തിന് മുൻഗണന നൽകുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ജലസയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ സുഹൃത്തുക്കൾ മറ്റുള്ളവരുടെ മേൽ സ്വന്തത്തെ മുന്തിക്കുകയല്ല വേണ്ടത്, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം വരിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ചരിത്രത്തിൽ ഒരു സംഭവം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. സാഹിബ്സാദ സിറാജുൽ ഹഖ് സാഹിബ് വിവരിക്കുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എനിക്കായി ഒരു കട്ടിൽ കൊണ്ടുവന്നു തന്നിരുന്നു. അതിഥികൾ എനിക്ക് തന്നിരുന്ന കട്ടിലിൽ കിടക്കാറുണ്ടായിരുന്നു. ഞാൻ നിസ്കാരപ്പായ നിലത്ത് വിരിച്ച് കിടക്കാറായിരുന്നു പതിവ്. ഞാൻ ആ കട്ടിലിൽ കിടക്ക വിരിച്ചാൽ തന്നെയും അതിഥികൾ അതിൽ വന്ന് കിടക്കാറുണ്ടായിരുന്നു. എനിക്കതിൽ യാതൊരു പരിഭവവും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു, അതിഥികളല്ലേ, സാരമില്ല, നമ്മൾ ഇവിടുത്തെ താമസക്കാരാണല്ലോ. ചിലർ എന്റെ കിടക്ക കട്ടിലിനടിയിലേക്ക് എറിഞ്ഞുകൊണ്ട് സ്വന്തം വിരിപ്പ് വിരിക്കാറുണ്ടായിരുന്നു. ഒരിക്കലൊരു സ്ത്രീ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പീർ സാഹിബ് നിലത്താണ് കിടക്കാറ് എന്നറിയിച്ചു. അങ്ങ് ചോദിച്ചു, കട്ടിൽ എവിടെ പോയി? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. ഹുസൂർ ഉടനെ പുറത്തു വന്ന് ഗോൾ കമ്പറയുടെ അടുത്തേക്ക് എന്ന് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിലത്ത് കിടക്കുന്നത് എന്തിനാണ്? മഴക്കാലമാണ്, വല്ല പാമ്പും തേളും ഉണ്ടാകും. എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് ഞാൻ ഹുസൂറിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനൊന്നും അവരോട് പറയാൻ പോയിട്ടില്ല. ഇവരെ സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. ഇത് കേട്ട് ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം അകത്തേക്ക് പോവുകയും ഒരു കട്ടിൽ എനിക്കായി അയച്ചു തരികയും ചെയ്തു. ഒന്ന് രണ്ട് ദിവസം അതെനിക്ക് കിട്ടിയെങ്കിലും പഴയ സംഭവം തന്നെ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. വീണ്ടും ആരോ ഈ സംഗതി ഹുസൂറിന് ധരിപ്പിച്ചു. ഹുസൂർ വീണ്ടും ഒരു കട്ടിയിൽ എനിക്ക് കൊടുത്തയച്ചു. ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ സംഗതി ആവർത്തിക്കുകയുണ്ടായി. ഹുസൂറിന് ആരോ വീണ്ടും ഇക്കാര്യം അറിയിച്ചു. സുബൈ നമസ്കാരത്തിന് ശേഷം ഹുസൂർ എന്നോട് പറഞ്ഞു, സാഹിബ് സാദാ സാഹേബ്, നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ശരി. അതായത് ആദിത്യത്തിന്റെ കടമ നിറവേറ്റുക. നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യേണ്ടതും അപ്രകാരം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നാം ഒരു ചങ്ങല വെച്ചു തരാം. നിങ്ങൾ കട്ടിൽ ചങ്ങലക്കിട്ട് മുകളിൽ തൂക്കിയിട്ടാൽ മതി. ഇത് കേട്ട് മൗലവി അബ്ദുൽ കരീം സാഹിബ് ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രയോജനവുമില്ല, എളുപ്പം അയച്ചു മാറ്റാൻ വിരുദ്ധന്മാരാണവർ. ഇത് കേട്ട് ഹുസൂറും ചിരിച്ചു. ആദിത്യ മര്യാദയിലെ ചില ലത്തീഫകൾ, അതായത് തമാശകളാണിത്. ലത്തീഫയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ചിലപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ലത്തീഫ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ ഈ പദത്തിന് ഉറുദുവിൽ നല്ല കാര്യമെന്നും ഗൌരവമേറിയ കാര്യമെന്നും അർത്ഥമുള്ളതിനാൽ അതിന്റെ തർജ്ജമ ചെയ്യുന്നവർ തമാശയായി അവതരിപ്പിക്കുന്നതിന് പകരം വളരെ ഗൌരവമേറിയ സംഗതിയായാണ് അവതരിപ്പിക്കാറ്. ഇങ്ങനെയുള്ള തെറ്റുകൾ അവർക്ക് പറ്റാറുണ്ടെങ്കിലും സ്വന്തം സാധനങ്ങൾ സ്വയം സൂക്ഷിക്കണമെന്ന പാഠവും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഹുസൂറിന്റെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പാകെ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായി നമ്മുടെ പ്രവർത്തകരായ ഭാരവാഹികൾക്കും ഒരു മാതൃക ഇതിലുണ്ട്. സേവകർക്കും ഇതിലൊരു മാതൃകയുണ്ട്. ഹദ്രത്ത് ഷേഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാൻ എഴുതുന്നു, ജംഗെ മുഖദ്ദസിന്റെ അവസരത്തിൽ ഒരുപാട് അതിഥികൾ വീട്ടിലെത്തിച്ചേർന്നിരുന്നു. ഒരിക്കൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വീട്ടിൽ ഭക്ഷണം നൽകാൻ മറന്നുപോയി. ഞാൻ എന്റെ ഭാര്യയോട് പ്രത്യേകം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ തിരക്ക് കാരണം അവൾ മറന്നുപോയി. രാത്രി നേരം ഒരുപാട് വൈകിയിരുന്നു. കുറച്ചു നേരം കാത്തിരുന്നതിന് ശേഷം ഭക്ഷണത്തെ കുറിച്ച് തിരക്കിയപ്പോൾ എല്ലാവരും വ്യാകുലരായി. ബസാറിലെ കടകളെല്ലാം അടച്ചിരുന്നു. ഭക്ഷണം കിട്ടിയില്ല. തന്റെ വിഷമം ഹുസൂറിനെ അറിയിച്ചു. ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? സുബ്രയിൽ നോക്ക്, ബാക്കി വല്ലതും ഉണ്ടാകും, അത് മതി. സുബ്രയിൽ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് റൊട്ടി കഷ്ണങ്ങൾ കണ്ടു. ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മതി, ഇത് തന്നെ ധാരാളം. അങ്ങനെ ഹുസൂർ അത് കഴിച്ചു. അതിനാൽ നമ്മുടെ പ്രവർത്തകർക്ക് ഇതൊരു പാഠമാണ്. ചില സന്ദർഭങ്ങളിൽ ഭക്ഷണം കുറഞ്ഞു പോയാൽ പരിഭ്രമിക്കരുത്. അതിഥികൾക്കായി ത്യാഗം ചെയ്യുകയാണ് വേണ്ടത്. യാക്കൂബ് അലി സാഹിബ് വീണ്ടും എഴുതുന്നു, നിസ്സാരമായ സംഗതിയായിരിക്കാം ഒരുപക്ഷെ ഇത്. എന്നാൽ ഇതിൽ നിന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലാളിത്യവും തുറന്ന പെരുമാറ്റവും അത്ഭുതകരം വിധം തെളിയുന്നുണ്ട്. ഭക്ഷണത്തിനുള്ള ഏർപ്പാട് വീണ്ടും ചെയ്യാമായിരുന്നു. എല്ലാവരും അതിൽ സന്തോഷിക്കുകയും ചെയ്തേനെ. എന്നാൽ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം അസമയത്ത് ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭക്ഷണം എന്തുകൊണ്ട് ആരും കൊണ്ടുവന്നില്ല എന്ന ഔപചാരികതയ്ക്കും അങ്ങ് നിന്നില്ല. മറ്റുള്ളവർ കാണിച്ച ഈ അശ്രദ്ധ അങ്ങ് ചോദ്യം ചെയ്യുകയും ചെയ്തില്ല. മറിച്ച് ഒരു ദേഷ്യവും കാണിക്കാതെ വളരെ സന്തോഷത്തോടെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ അകറ്റുകയാണ് ചെയ്തത്. ആയതിനാൽ ഇത്തരം സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ ഇക്കാര്യങ്ങൾ ഓർമ്മ വെക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ പ്രവർത്തകർ നല്ല ധാർമ്മിക ഗുണങ്ങൾ കാണിക്കുന്നവരാണ്. എങ്കിലും ചിലപ്പോൾ ചിലർ പരാതിപ്പെടുന്നവരായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും തങ്ങളുടെ പ്രവർത്തകരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അവരുടെ ഭക്ഷണ കാര്യങ്ങൾ മറ്റും ശ്രദ്ധിക്കാൻ ഓരോ വിഭാഗത്തിന്റെയും ഓഫീസർമാർ ബാധ്യതപ്പെട്ടവരാണ്. അവർ ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള ഏർപ്പാട് നേരത്തെ ചെയ്യേണ്ടതാണ്. നമുക്കൊരു സൈദ്ധാന്തിക നിർദ്ദേശം ഹജ്രത്ത് മസീഹ് മൗഊദ് സലാത്തു വസ്സലാം നൽകിയിട്ടുണ്ട്. അതെല്ലാ പ്രവർത്തകരും മുന്നിൽ വെക്കേണ്ടതാണ്. അതിഥികൾക്കുള്ള ഏർപ്പാടിനെ സംബന്ധിച്ചും ആദിത്യ മര്യാദയെപ്പറ്റിയും പരാമർശമുണ്ടായപ്പോൾ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഒരതിഥിക്കും യാതൊരുവിധ ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നല്ല, കഴിവിന്റെ പരമാവധി അതിഥികൾക്ക് സുഖം നൽകുന്ന കാര്യത്തിൽ ഞാൻ ഊന്നൽ നൽകാറുണ്ട്. അതിഥികളുടെ ഹൃദയം പളുങ്കുപോലെ നേർത്തതാണ്. ചെറിയ ആഘാതമേറ്റാൽ തന്നെയും പൊട്ടിപ്പോകും. മുമ്പ് ഞാൻ അതിഥികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രോഗം കൂടിയത് കാരണം പല ഭക്ഷണങ്ങളും കഴിക്കാൻ കഴിയാത്തവയാണ്. അതുകൊണ്ട് എനിക്ക് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാറില്ല. മാത്രമല്ല, അതിഥികൾ എത്രമാത്രം വർദ്ധിച്ചു വന്നാൽ അവർക്ക് സ്ഥലം തന്നെ തികയാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ നിർബന്ധിതനായത്. ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്നോട് പറയാവുന്നതാണ്. ചിലർ രോഗികൾ ആവാറുണ്ട്. അവർക്ക് വേറെ ഏർപ്പാട് ചെയ്യാവുന്നതാണ്. അതിനാൽ ഒരു അതിഥിക്കും മാനസികമായ വിഷമം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും എല്ലാ സമയത്തും ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് ഓരോ പ്രവർത്തകന്റെയും ചുമതലയാണ്. ഇനി ആരെങ്കിലും വിഷമം പ്രകടിപ്പിച്ചാൽ തന്നെയും അവരോട് രൂക്ഷമായി പെരുമാറാതെ അവരുടെ വിഷമം അകറ്റാൻ ശ്രമിക്കേണ്ടതാണ്. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിവിധ വകുപ്പുകളിൽ പ്രവർത്തകരുടെ തർബിയത്ത് നന്നായി നടന്നു വന്നിട്ടുണ്ട്. അവർക്ക് തങ്ങളുടെ ജോലി എന്താണെന്ന് നന്നായി അറിയുകയും ചെയ്യാം. ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസവുമുണ്ട് അവർക്ക്. എന്നാൽ ചിലപ്പോൾ അനാവശ്യമായ ആത്മവിശ്വാസം സിസ്റ്റത്തിൽ ദൗർബല്യങ്ങൾ ഉണ്ടാക്കും. ആത്മവിശ്വാസം വേണ്ടത് തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കുന്നതിൽ നിന്ന് അലസത കാണിക്കരുത്. രണ്ടാമത്തേത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അത് പ്രത്യേകിച്ചും സജീവമാക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ന് ജമാഅത്ത് ലോകത്തിനു മുമ്പാകെ അവതരിക്കപ്പെടുകയും ജമാഅത്ത് വിജയകരമായി പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പല തെറ്റായ കാര്യങ്ങളെയും ജമാഅത്ത് ധൈര്യസമേതം നിഷേധിച്ചു വരികയാണ്. ഈയിടെ ചില ഉഗ്രവാദികൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നത് കൊണ്ട് ജമാഅത്ത് എന്നും അത് നിഷേധിച്ചു വന്നിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അസൂയക്കാരുടെയും ശത്രുക്കളുടെയും എണ്ണം കൂടി വരുന്നു. ജമാഅത്തിനെതിരെ പല ഗൂഢപദ്ധതികളും ആസൂത്രണം ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആയതിനാൽ ഈ വകുപ്പിന് ഇപ്പോൾ തന്നെ സജീവമാകേണ്ടതുണ്ട്. ഡ്യൂട്ടി കൃത്യമായി തന്നെ നിർവഹിക്കപ്പെടേണ്ടതാണ്. ഒരു കാര്യം കൂടി ഓർമ്മ വെച്ചുകൊള്ളുക, വളരെ ആഴത്തിൽ സെക്യൂരിറ്റി ചെയ്യുമ്പോഴും നല്ല ധാർമ്മിക ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൽ വീഴ്ച വരാൻ പാടില്ല. ചെക്കിംഗ് പോയിന്റ്സിൽ സേവനം അനുഷ്ഠിക്കുന്നവരെല്ലാവരും ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതാണ്. എല്ലാ സ്ഥലത്തും കുട്ടികളെ നിർത്തരുത്. എല്ലായിടങ്ങളിലും മുതിർന്നവരെ നിർത്തേണ്ടതാണ്. എല്ലാത്തിലും ഉപരിയായി എല്ലാ പ്രവർത്തകരും തങ്ങളുടെ ജോലികൾ നല്ല രീതിയിൽ അവസാനിക്കാനായി ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരുടെയെങ്കിലും കഴിവുകൊണ്ടോ പ്രയത്നം കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹവും സഹായവും നേടാൻ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരിക്കലും നാം മറക്കരുത്. അതുപോലെ തന്നെ പ്രവർത്തകരെ കൂടാതെ മറ്റുള്ളവരും ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹു ജലസയുടെ എല്ലാ ഏർപ്പാടുകളും കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുമാറാകട്ടെ. എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങളും ജലസയിൽ അവൻ നമുക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.